നിയ്യത്തിനെ സംബന്ധിച്ച് ചില ആളുകൾ ചോദിച്ചു. നിയ്യത്തിനെ സംബന്ധിച്ച് ഒരു ചോദ്യം ഉണ്ടായിരുന്നത് ഷെയ്ഖ് ഇബിൻ ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഫത്വ, അത് മലയാളത്തിൽ പരിഭാഷ ചെയ്ത് പലരുടെയും കൈകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാ നോമ്പിലും കൂടി ഒരൊറ്റ നിയ്യത്ത് മതി. അപ്പൊ അതങ്ങനെ മതിയോ എന്നുള്ളതാണ് പല ആളുകളും സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മളൊരു വിഷയം മനസ്സിലാക്കേണ്ടത്, നിയ്യത്ത് അത് നിർബന്ധമാണ് ഓരോ അമലിനും. മുമ്പ് നമ്മളത് പറഞ്ഞിട്ടുണ്ട്, ഇന്നമല അമാലു ബിന്നിയാത്ത് ഇന്നമാലിക്കുല്ലിംബ്രിയും മാനവ, ഏതൊരു കർമ്മവും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നിയ്യത്ത് വേണം എന്നുള്ള കാര്യത്തില് തർക്കമല്ല, അത് ഒന്നാമത് മനസ്സിലാക്കുക. ഏതൊരു പ്രവർത്തനവും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. രണ്ടാമത്, നിർബന്ധ നോമ്പാണെങ്കിൽ അതിന് നിയ്യത്ത് വെക്കേണ്ടത് ഫജറിന്റെ മുമ്പ് നിയ്യത്ത് വേണം. അത് ഉലമാക്കൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഖലഫുകൾക്കിടയിലും സലഫുകൾക്കിടയിലും ജുംഹൂറും പറഞ്ഞത് അല്ലെങ്കിൽ ഭൂരിപക്ഷവും പറഞ്ഞത് നിർബന്ധ നോമ്പാണെങ്കിൽ ഫജറിന്റെ മുമ്പ് നിയ്യത്ത് വേണമെന്നുള്ളതാണ്. നിയ്യത്ത് വേണമെന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് ചൊല്ലി പറയേണ്ട കാര്യമില്ല, അത് വിദഅത്താണെന്നുള്ളത് മുൻഗാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നാവ് കൊണ്ട് നിയ്യത്ത് അത് ചൊല്ലി പറയുക എന്നുള്ളത്. അതിനവർ ഹദീസ് തെളിവുകൊണ്ടുവന്നത് മല്ല യുജുവേ സിയാമ കബിലൽ ഫജരി ഫലാ സിയാമലഹു, അബുദാവ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. അതേപോലെ തന്നെ മല്ല യുബയ്യത്ത് സിയാമ കബിലൽ ഫജരി ഫലാ സിയാമലഹു, ഈ ഹദീസിന്റെ അർത്ഥം മനസ്സിലാകല്ലോ. മല്ല യുജുമി സിയാമ, ഒരാള് സിയാമ വിചാരിച്ചിട്ടില്ലെങ്കിൽ, നോമ്പ് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, കബിലൽ ഫജരി ഫജറിന്റെ മുമ്പ് ഒരാൾ നോമ്പ് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, നോമ്പ് നോൽക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, ഫലാ സിയാമലഹു, അവന് നോമ്പല്ല. മറ്റേ ഹദീസിൽ വന്നത് മല്ല യുബയ്യത്ത് വയ്യത്ത രാത്രി തന്നെ ഒരാൾ നിയ്യത്ത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ എന്തിന് നോമ്പിന്, അതായത് ഫജറിന്റെ മുമ്പ് അവനെന്തില്ല, നോമ്പില്ല. ഈ ഹദീസ് അബുദാവൂദ് നസായി ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള, തുർമൂദിയൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചിട്ടാണ് ഇമാം നബി എന്ത് പറഞ്ഞത് അറിയോ, ഇത് ഖാല മാലിക് വഅഹ്മദ് വഇസ്ഹാഖ് വദാവൂദ് വജമാഹീറുൽ ഉലമായി മിനസ് സലഫി വൽ ഖലഫി, സലഫിലും ഖലഫിലും പെട്ട ജുംഹൂർ ഉലമാക്കളുടെ അഭിപ്രായം തന്നെയാണ്, നിർബന്ധ നോമ്പാണെങ്കിൽ ഫജറിന്റെ മുമ്പ് എന്ത് വേണം, നിയ്യത്ത് വേണം. രാത്രിയിൽ തന്നെ നിയ്യത്ത് ഉണ്ടാകണം. സുന്നത്ത് നോമ്പാണെങ്കിൽ അത് പ്രശ്നമല്ല. ഫജറിന്റെ നോമ്പ്, ഫജർ പിന്നെ നിർബന്ധ നോമ്പാണോ ഫജറിന്റെ മുമ്പ്, അതായത് രാത്രിയിൽ തന്നെ ആ നിയ്യത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്, ഇനി ഓരോ ദിവസവും നിയ്യത്ത് വേണോ, അതിൽ ചെറിയൊരു ഖിലാഫുണ്ട്. ഇബിൻ ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള ആളുകൾ പറഞ്ഞത് ഒരൊറ്റ നിയ്യത്ത് മതി. ഇപ്പൊ 30 ദിവസത്തെ നോമ്പാണെങ്കിൽ റമദാനിന്റെ ആദ്യത്തിൽ ഒരൊറ്റ നിയ്യത്ത്, ഞാൻ ഈ 30 ദിവസം നോമ്പ് ഒലിക്കും, അത് മതി എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇബിൻ ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായക്കാരനാണ്. എന്നാൽ നമ്മളൊരു വിഷയം പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഫത്വകൾ നമ്മൾ അത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം. അതിന്റെ മറുവശം കൂടി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഫത്വ വായിച്ചത് കൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങനെ സംശയം ഉണ്ടായത്. അവർ ഒറ്റ നിയ്യത്ത് മതി, ഞാൻ റമദാന്റെ തുടക്കത്തിൽ നിയ്യത്ത് വെച്ചു, മാസം 29 ഞാൻ എല്ലാ നോമ്പും നോക്കുന്നത് മതി എന്നുള്ളതാണ്. അങ്ങനെ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായമുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ജുംഹൂറിന്റെ അഭിപ്രായം, ജുംഹൂർ എന്ന് പറഞ്ഞാൽ മാലിക്കി മദ്ഹബ് അല്ലാത്ത ബാക്കി മൂന്ന് മദ്ഹബിലും ജുംഹൂറിന്റെ അഭിപ്രായം റമദാനിലെ നിർബന്ധ നോമ്പിന് ഓരോ ദിവസവും നിയ്യത്ത് വേണമെന്നുള്ളതാണ്. അതും കൂടി നമ്മൾ മനസ്സിലാക്കിയേക്കണം. ഏത് മാലിക്കി മദ്ഹബ് അല്ലാത്ത മൂന്ന് മദ്ഹബിലും എന്താ പറഞ്ഞത്, നിർബന്ധ നോമ്പിന് ഓരോ ദിവസവും നിയ്യത്ത് വേണമെന്നുള്ളതാ. അതില് മാലിക്കി മദ്ഹബിലാണ് എന്ത് പറഞ്ഞത്, ഒരൊറ്റ നിയ്യത്ത് മതി. അതേപോലെ തന്നെ ഇമാം അഹമ്മദ് നബി രണ്ട് അഭിപ്രായമുണ്ട്, ഇമാം അഹമ്മദ് നബിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മദ്ഹബിന്റെ അഭിപ്രായം എന്താ, ഓരോ ദിവസത്തെ നോമ്പിനും പ്രത്യേക നിയ്യത്ത് വേണമെന്നുള്ളത്. എന്നാൽ ഇമാം അഹമ്മദിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു റിവായത്തിൽ എന്ത്, ഒരൊറ്റ നിയ്യത്ത് മതി. അപ്പൊ ഈ മാലിക്കി മദ്ഹബിൽ ഇമാം അഹമ്മദ് നബി റഹ്മത്തുള്ളാഹി അലൈഹി വന്നിട്ടുള്ള ഈ ഒരു റിപ്പോർട്ടുമാണ് എന്ത്, ഒരൊറ്റ നിയ്യത്ത് മതി എന്ന് പറയുന്നവര് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ബാക്കി മൂന്ന് മദ്ഹബിന്റെയും ജുംഹൂറിന്റെ അഭിപ്രായം ഓരോ ദിവസത്തെ നോമ്പിനും എന്ത് വേണം, പ്രത്യേക നിയ്യത്ത് വേണം എന്നുള്ളതാണ്. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം എന്താ വെച്ചാല്, ഒരൊറ്റ നിയ്യത്ത് മതി എന്ന് പറഞ്ഞ ആളുകൾ എന്ത് പറഞ്ഞു, ഇന്നമലാമാല ബിന്നിയാത്ത് ഇന്നമാലിക്കല്ലും ബ്രീമാനവ, അവയാളെ നിയ്യത്ത് എന്താ 30 ദിവസത്തെ നോമ്പ് അല്ലെങ്കിൽ റമദാൻ മൊത്തത്തില്, അപ്പോ ഇന്നമലാമാല ബിന്നിയാത്ത്, അതന്നെ അവരുടെ തെളിവ്. പിന്നെ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരൊറ്റ നിയ്യത്ത് മതി എന്ന് അവർ പറയാനുള്ള കാരണം എന്താ വെച്ചാല്, ഇതൊരു നിസ്കാരം പോലെയാണെന്നുള്ളതാ. നാല് റക്കായത്തിൽ നിസ്കാരം, അത് നാല് റക്കായത്തിൽ നമ്മൾ നിയ്യത്ത് വെക്കുന്നുണ്ടോ, അല്ലല്ലോ, ഒറ്റ നിയ്യത്ത്. അതേപോലെ അവർ കിയാസാക്കുന്നത് ഹജ്ജ് പോലെയാണെന്നുള്ളത്. ഹജ്ജിൽ എന്തെല്ലാ കർമ്മങ്ങളുണ്ട്? ഒറ്റ നിയത്തല്ലേ, സായി ഉണ്ട്, ഏറുണ്ട്, മറ്റേതുണ്ട്, അറഫയിൽ നിർത്തേണ്ട എന്തെല്ലാം ഉണ്ട് ഹജ്ജില്, ഒറ്റ നിയത്തല്ലേ, ആ ഹജ്ജ് പോലെയാണ്. അപ്പൊ അവർ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, തതാബ് ഷുറൂത്തായിട്ടുള്ള നോമ്പാണെങ്കിൽ, അതായത് തുടർച്ചയായിട്ട് വരുന്ന നോമ്പാണെങ്കിൽ ഒറ്റ നിയത്ത് മതി എന്നാണ് അവർ ഈ ന്യായം വെച്ചിട്ട് പറയുന്നത്. ഏതുപോലെ ഹജ്ജ് പോലെ, ഹജ്ജിലൊറ്റ നിയത്താണെന്ന് സ്റ്റാർട്ടിങ്ങിൽ, അതേപോലെ നിസ്കാരം പോലെ നാല് റക്അത്തിൽ നിസ്കാരം സ്റ്റാർട്ടിങ്ങിൽ ഒറ്റ നിയത്താണ്. അപ്പൊ അങ്ങനെ തുടർച്ചയായിട്ട് വരുന്നതാണെങ്കിൽ, റമദാനിന്റെ നോമ്പ് തുടർച്ചയായിട്ടാണ്, അങ്ങനെ ഷർത്തുള്ള നോമ്പാണെങ്കിൽ, ഷർത്തുള്ള വെക്കപ്പെട്ട നോമ്പാണെങ്കിൽ ഒരൊറ്റ നിയത്ത് മതി. ഇനി ഇവർ തന്നെ പറയുന്നുണ്ട് എന്ത്, അതിന്റെ അടക്ക നോമ്പ് നമ്മൾ ഒഴിവാക്കേണ്ടി വന്നു, യാത്ര അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന ഇത് അങ്ങനെയൊക്കെ നോമ്പ് ഒഴിവായി രോഗം. അപ്പൊ എന്ത് ചെയ്യണം, വീണ്ടും നിയത്ത് തജ്ദീദ് ചെയ്യണം എന്നുള്ളത് വരെന്നെ പറയുന്നുണ്ട്. ഇടക്ക് നോമ്പ് മുറിഞ്ഞാൽ ആ നിയത്ത് പുതുക്കി വെക്കണം എന്നുള്ളത് ഈ അഭിപ്രായക്കാർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇവർ തെളിവെടുക്കുന്നത്. എന്നാൽ എല്ലാ ദിവസവും നിയത്ത് വേണമെന്ന് പറഞ്ഞ ആൾക്കാർ ഈ തെളിവുകൾ കണ്ടിക്കുന്നുണ്ട്. അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഒരൊറ്റ നിസ്കാരം പോലെ എന്നുള്ളത് പറയാൻ പറ്റില്ല. അവർ പറയുന്ന ഒരു ദിവസത്തെ നിസ്കാരം പോലെ, ലുഹറിന് നിയത്ത് വേണം, അതേപോലെ അസറിന് നിയത്ത് വേണം, സുബൈക്ക് വേറെ നിയത്ത് വേണം. ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, ഓരോ ദിവസത്തെയും നോമ്പ് എന്നുള്ളത് സ്വതന്ത്രമായ ഇബാദത്താണ്, ഇബാദത്തിന് മുസ്തഖില്ല. ഓരോ ദിവസത്തെ നോമ്പും സ്വതന്ത്രമായ ഇബാദത്താണ്, ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഇതാണ് ഇവർ പറയുന്ന ഏറ്റവും വലിയ തെളിവ്. ഏത്, നോമ്പ് എന്നുള്ളത് ഓരോ ദിവസവും സ്വതന്ത്രമായ ഇബാദത്താണ്. ഒരു ദിവസത്തെ നോമ്പ് ഫസാദിലായി എന്ന് കരുതുക, ബാക്കിയുള്ള നോമ്പ് ഫസാദിലാകുമോ? ഇല്ല. അപ്പൊ ഇത് സ്വതന്ത്രമായ ഇബാദത്താണ്. അപ്പൊ ലുഹറിന് ഒരാൾ നിയത്ത് വെക്കുന്നുണ്ട്, അസറിന് നിയത്ത് വെക്കുന്നുണ്ട്, അതേപോലെ സ്വതന്ത്രമായ ഇബാദത്താണ്. അപ്പൊ ലുഹറിന് നിയത്ത് വേണം, കാരണം എന്താ, അത് സ്വതന്ത്രമായ ഇബാദത്താണ്, അതൊരു നിസ്കാരമാണ്. അതേപോലെ അസർ എന്നുള്ളത് വേറൊരു നിസ്കാരമാണ്, അതിന്റെ നിയത്ത് വേണം. മഗ്രിബ് എന്നുള്ളത് വേറെ നിസ്കാരമാണ്. ഇതേപോലെ ഓരോ ദിവസത്തെ നോമ്പും എന്താണ്, സ്വതന്ത്രമായ ഇബാദത്താണ്. അപ്പൊ എന്ത് ചെയ്യണം, ഓരോ ദിവസവും നിയത്ത് വെക്കണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, എന്ത്, മല്ല വിജുമിൻ സിയാമ ഖബ്ല അൽ ഫജ്ർ ഫലാ സിയാമലഹു. ഫജറിന്റെ മുമ്പ് ഒരാൾ നിയത്ത് വെച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് നോമ്പില്ല. അപ്പൊ അത് സ്വതന്ത്രമായ ഇബാദത്താവുമ്പോ അയാൾക്ക് ഓരോ ദിവസവും നിയത്ത് നിർബന്ധമാണ്. കാരണം എന്താ, ഇത് സ്വതന്ത്രമായ ഇബാദത്താണ്, ഓരോ നിസ്കാരത്തിനും നിയത്ത് വേണ്ടേ, അല്ലെങ്കിൽ ആ നിസ്കാരം സ്വീകരിക്കില്ല. അതേപോലെ നോമ്പ് എന്നുള്ളത് സ്വതന്ത്രമായിട്ടുള്ള ഇബാദത്താണ്, അപ്പൊ ഓരോ ദിവസത്തിനും നിയത്ത് നിർബന്ധമാണെന്നുള്ളത് അവർ പറയുന്നത്. കാരണം ഒരു നോമ്പ് ഫസാദിലായി, ഒരു നോമ്പ് കുഴപ്പത്തിലായാല് ബാക്കിയുള്ള നോമ്പുകൾക്ക് ഒരു തകരാറും വരുന്നില്ല, ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ള നോമ്പുകൾ നമുക്ക് അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും, ആ നഷ്ടപ്പെട്ട നോമ്പ് നോറ്റു കൂട്ടിയാൽ മതി. എന്നാൽ ഒരൊറ്റ നിസ്കാരം അങ്ങനെയല്ല, ആ നിസ്കാരത്തിൽ എന്തെങ്കിലും വേണ്ടാത്തത് സംഭവിച്ചാൽ നിസ്കാരം തന്നെ മാറ്റിലായി. അപ്പോ ഒരു നാല് റക്അത്തുള്ള നിസ്കാരം പോലെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ ഈ രൂപത്തിലുള്ള ചർച്ചകളാണ് അതിൽ നടക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും അതിൽ ജംഹൂറിന്റെ അഭിപ്രായം എന്താണ്, ഓരോ ദിവസവും നിയത്ത് വേണമെന്നുള്ളതാണ് ഈ മൂന്ന് മദ്ഹബിന്റെ അഭിപ്രായം. മൂന്ന് മദ്ഹബിന്റെ മാത്രമല്ല, ഷെയ്ഖ് ഇബ്നു ബാസിന്റെ അഭിപ്രായം അതാണ്, ഓരോ ദിവസവും നിയത്ത് വേണം. അതേപോലെ തന്നെ ഷെയ്ഖ് ബറാഖ് ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ അഭിപ്രായം തന്നെ, ഷെയ്ഖ് ഫൌസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ അഭിപ്രായം തന്നെയാണ്. അതേപോലെ തന്നെ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അഭിപ്രായം തന്നെയാണ്, ഏത്, ഓരോ ദിവസവും നിയത്ത് വേണം നോമ്പിന്, നിർബന്ധ നോമ്പിന്. അതേപോലെ തന്നെ ലജ്നത്തു ദായിമ അവരുടെ ഫത്വയിലും ഓരോ ദിവസവും നിയത്ത് വേണമെന്നുള്ളതാണ്, ഫജറിന്റെ മുമ്പ് തന്നെ നിയത്ത് വെക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഒരു അഭിപ്രായം അതിലുണ്ട്, ഇബ്നു സൈമിയുടെ ഫത്വ അത് ശരി തന്നെയാണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായമുണ്ട്. അതേപോലെ തന്നെ ആലു ഷെയ്ഖ് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. എന്നാൽ മാലിക്കി മദ്ഹബിൽ ആണ് പിന്നെ അഭിപ്രായം വരുന്നുള്ളൂ, ഏത്, ഒരൊറ്റ നിയത്ത് മതി എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ചെറിയൊരു ഖിലാഫ് ഉണ്ട്. അപ്പൊ ആ രണ്ടിന്റെയും തെളിവുകളും നമ്മൾ മനസ്സിലാക്കി, ഈ രൂപത്തിലുള്ള ചർച്ചകളാണ് ജംഹൂർ അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ഉലമാക്കളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. എന്താണ് അത്? ഓരോ ദിവസവും, കാരണം ഇത് സ്വന്തമായിട്ടുള്ള ഇബാദത്താണ് എന്നുള്ളതാണ്. അപ്പൊ അതിനെന്ത് വേണം, ആ ഹദീസും അതിൽ വന്നു. അപ്പൊ അതിന് ഓരോ ദിവസവും നിയത്ത്, നമ്മുടെ മനസ്സിൽ ആ ദൃഢ തീരുമാനം, നാളെ ഞാൻ നോമ്പ് നോൽക്കുന്നുള്ള തീരുമാനം, ആ തീരുമാനമാണ് നിയത്ത് എന്നുള്ളത്. ഖസ്ദാണ്, അസീമത്താണ്, മനസ്സിന്റെ ദൃഢ നിശ്ചയത്തിനാണ്. അപ്പൊ നാളെ എനിക്ക് നോമ്പ് ഉണ്ടാവും എന്നുള്ളത് തീരുമാനിക്കാം. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ, നിയത്തിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കണം. അതിൽ ഓരോ ഫത്വകളും വായിക്കുന്നില്ല, ഇപ്പറഞ്ഞ ആളുകൾക്കൊക്കെ അതേ അഭിപ്രായം തന്നെയാണ്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഫിദിയെ സംബന്ധിച്ച്. ഫിദിയ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? നമ്മളങ്ങനെ കേട്ടിട്ടുണ്ടാവും ഫിദിയ 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 എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബക്കറയിലാണ് ആയത്ത് വന്നിട്ടുള്ളത്. അതിന് ചില ആളുകളെക്കുറിച്ച്, നോമ്പ് നോൽക്കാൻ സാധിക്കാത്ത ചില ആളുകളെക്കുറിച്ച് ഖുർആൻ പറയണം, അവർക്കെന്ത് ചെയ്താൽ മതി? അവർക്ക് നഷ്ടപ്പെട്ട നോമ്പിന് പകരം അവർ ഫിദിയെ കൊടുത്താൽ മതി. സൂറത്തുൽ ബഖറയിലെ 183-184 ആയത്ത്. يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ايام معدودات فمن كان منكم مريضا او على سفر فعده من ايام اخر وعلى الذين يطيقونه فديه طعام مسكين فمن تطوع خيرا فهو خير له وان تصوموا خير لكم ان كنتم تعلمون سوره البقره 183-184 ഈ ആയത്തിലാണ് ഫിദിയനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിൽ വന്നിട്ടുള്ളത് എന്താ? വഅലല്ലദീന യുതീഖൂനഹു ഫിദിയതുൻ തആമു മിസ്കീനിൻ. ഈ ആയത്തിന്റെ രണ്ട് തഫ്സീറുകളാണ് ഉള്ളത്. ഒന്നാമത്തെ തഫ്സീർ, അസ്സലാമു റഹ്മത്തുള്ള, ഒന്നാമത്തെ തഫ്സീർ ഈ ആയത്തിന് വന്നിട്ടുള്ളത് വഅലല്ലദീന യുതീഖൂനഹു ഫിദിയതുൻ തആമു മിസ്കീൻ എന്നുള്ളതിന്റെ ഒരു തഫ്സീർ. ആദ്യ കാലഘട്ടത്തിൽ നോമ്പ് നിർബന്ധമാക്കിയിരുന്ന കാലഘട്ടത്തിൽ ഒരാൾക്ക് എന്ത് ചെയ്യാമായിരുന്നു? നോമ്പ് നോൽക്കാമായിരുന്നു. എന്നാൽ ഒരാൾക്ക് ഫിദിയ കൊടുത്തുകൊണ്ട് ആ നോമ്പിൽ നിന്ന് ഒഴിവാകാനും അയാൾക്ക് സാധിച്ചിരുന്നു. വഅലല്ലദീന യുതീഖൂനഹു ഫിദിയതുൻ തആമു മിസ്കീൻ എന്നുള്ളതിന്റെ ഒരു തഫ്സീർ അതാണ്. മനസ്സിലാകുന്നുണ്ടോ? ആദ്യ കാലഘട്ടത്തിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. അയ്യുഹല്ലദീനാമനു കുതിബാലൈക്കും സിയാം കമാ കുതിബാലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. ആ നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷവും എന്ത് ചെയ്താൽ മതിയായിരുന്നു? നോമ്പ് നോൽക്കാതെ ഫിദിയ കൊടുത്ത് ഒഴിവാക്കാൻ മതി, ഫിദിയ കൊടുത്താൽ മതി. നോമ്പ് നിർബന്ധമാക്കണമെന്നുള്ള കൽപ്പന വന്നതിന് ശേഷവും ഫിദിയ കൊടുത്തിട്ട് ആ നോമ്പ് ഒഴിവാക്കായിരുന്നു. ഫിദിയ കൊടുത്താൽ മതി, നോമ്പ് നോൽക്കണ്ട. ഇതാണ് ഇതിന്റെ ഒരു തഫ്സീർ. വഅലല്ലദീന യുതീഖൂനഹു ഫിദിയതുൻ തആമു മിസ്കീൻ. സാധ്യമാകുന്ന ആളുകൾക്കുണ്ടെന്ത്? ഒരു മിസ്കീനിന് ഭക്ഷണം ഫിദിയായിട്ട് കൊടുക്കുക എന്നുള്ളത്. വഅലല്ലദീന യുതീഖൂനഹു ഫിദിയതുൻ തആമു മിസ്കീൻ. ഇതാണ് അതിന്റെ ഒരു തഫ്സീർ. രണ്ടാമത്തെ തഫ്സീറിൽ വന്നിട്ടുള്ളത്, എന്നാൽ അത് പിന്നീട് മൻസൂഹാക്കി. മൻസൂഹാക്കി എന്ന് പറഞ്ഞാൽ ദുർബലപ്പെടുത്തി. എന്നിട്ട് ഫമൻ ഷഹീദ മിൻകും ഷഹ്റ ഫലിസ്മ എന്നുള്ള ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു. ആയത്തിന്റെ അർത്ഥം എന്താ? ആ മാസത്തിൽ ആര് സന്നിഹിതരാകുന്നുവോ, ആ മാസപ്പിറവി, ആ ഹിലാലിന് ആര് സന്നിഹിതരാകുന്നുവോ, ആരോഗ്യമുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ഓരോരുത്തരും നോമ്പ് നോറ്റുകൊള്ളട്ടെ എന്നുള്ള ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതോടുകൂടി എന്തായി? ഈ ആയത്തിന്റെ വിധി അവിടെ അപ്രസക്തമായി. ഏത്? പിന്നെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഫിദിയ കൊടുത്തിട്ട് നോമ്പിൽ നിന്ന് ഒഴിവാകാൻ പറ്റൂല. ആദ്യം നിർബന്ധമാക്കി, അയ്യുഹല്ലദീന ആമനു കുതിബാലൈക്കും സിയാം എന്ന ആയത്തിലൂടെ നിർബന്ധമാക്കി. അത് നിർബന്ധമാക്കിയതിനു ശേഷവും ഫിദിയ കൊടുത്തിട്ട് നോമ്പിൽ നിന്ന് ഒഴിവാകായിരുന്നു. എന്നാൽ ഫമൻ ഷഹീദ മിൻകും ഷഹ്റ ഫലിസ്മ എന്നുള്ള ആയത്തോട് കൂടിയിട്ട് എന്തായി? പിന്നെ ഫിദിയ കൊടുത്തിട്ട് ഒഴിവാകൽ നടക്കൂല. ആരോഗ്യമുള്ള മുസ്ലിമായിട്ടുള്ള ഓരോരുത്തർക്കും എന്തായി? നോമ്പ് നിർബന്ധമായി. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ആയത്ത് ചില ആളുകളിൽ ആ ആയത്തിന്റെ വിധി ബാധകമാണ്. അവരതിന്റെ പ്രത്യേകമായിട്ടുള്ള ഖിറാഅത്ത് പറഞ്ഞു. ആർക്ക്? പ്രയാസപ്പെട്ടുകൊണ്ട് നോമ്പ് നോൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ബുഖാരിയിൽ കാണാം, അതിന്റെ തഫ്സീറിൽ കാണാം. അൻ ഇബ്നു അബ്ബാസിൻ ഖാല, അദ്ദേഹം പറഞ്ഞു, ലൈസത്ത് ബി മൻസൂഖ, ഈ ആയത്ത് മൻസൂഖല്ല, ദുർബലപ്പെടുത്തപ്പെട്ടതല്ല. പിന്നെ ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആരാണ്? ഹുവ ശൈഖുൽ കബീറു വൽ മർഅത്തുൽ കബീറ ലാ യസ്തതീആനി അൻ യസൂമ ഫയുത്ഇമാനി മകാന കുല്ലി യൗമിൻ മിസ്കീന. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് പറഞ്ഞു, ഈ ആയത്ത് എന്തല്ല, മൻസൂഖല്ല. ഈ ആയത്തിന്റെ ഹുക്കുമിൽ ആര് പെടുന്നു? ഷെയ്ഖുൽ കബീർ വൽ മർഅത്തുൽ കബീറ, അതായത് വൃദ്ധര്, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, വൃദ്ധര്, ലാ യസ്തതീആനി അൻ യസൂമ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നോൽക്കാൻ സാധ്യമല്ല, അവരുടെ ആരോഗ്യം ക്ഷയിച്ചു പോയിട്ടുണ്ട്. അതിലുള്ള ആരോഗ്യം അവർക്ക് ലൈനത് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയും അവർക്കില്ല. വയസ്സായിട്ടുണ്ട്, ഇങ്ങനെ വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകളാണ്. അവരെന്ത് ചെയ്യട്ടെ? ഫയുത്തൈമാനി മക്കാന കുല്ലിയോമിൻ മിസ്കീന, അവര് നഷ്ടപ്പെട്ട നോമ്പിന് പകരമായിട്ട്, ഓരോ ദിവസത്തെ നോമ്പിന് പകരമായിട്ട് ഒരു മിസ്കീനിന് അവർ ഭക്ഷിപ്പിച്ചു കൊള്ളട്ടെ. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലുള്ള പിന്നെ ഷർഹാണ്, വിശദീകരണമാണ്. അപ്പൊ എന്ത് മനസ്സിലായി? അലല്ലദീന യുതീഖൂനഹു ഫിദിയതുൻ തആമു മിസ്കീൻ. ഇനി ആ ഫിദിയ കൊടുക്കേണ്ടത് ആരാണ്? ആദ്യ കാലഘട്ടത്തിൽ ചെയ്തതുപോലെ നോമ്പ് നോൽക്കാൻ ആരോഗ്യമുള്ള ആളുകൾ, ജീവിച്ചിരുന്ന ആളുകൾക്ക് ഫിദിയ കൊടുത്തിട്ട് ഒഴിവാക്കാൻ പറ്റുമോ? പറ്റൂല. പിന്നെ ഇനി ആ വിധി ബാക്കി നിലനിൽക്കുന്നത് ആർക്കാണ്? ഇനി ആ വിധി നിലനിൽക്കുന്നത് ഇബ്നു അബ്ബാസ് പറഞ്ഞ ആളുകൾക്ക്. ആര്? ഒന്ന് അഷ്ഷൈഖുൽ കബീർ, രണ്ട് അൽ മറത്തുൽ കബീർ. അപ്പൊ രണ്ടാളുകളെ കിട്ടി. അവർക്ക് എന്ത് ചെയ്താൽ മതി? ഫിദിയ കൊടുത്താൽ മതി. അപ്പൊ രണ്ടാളുകൾ ഫിദി കൊടുക്കേണ്ടത്, ഒന്ന് ഷെയ്ഖുൽ കബീർ വൽ മർഅത്തുൽ കബീറ, വയസ്സായ സ്ത്രീ പുരുഷൻ, അവർക്കിനി ആരോഗ്യമല്ല, അവർക്ക് ഫിദിയെ കൊടുക്കാം. ഇനി ഇതിന്റെ ഈ വ്യാഖ്യാനത്തിൽ തന്നെ വേറെ ചില ആൾക്കാരെ കൂടി വരും. അതൊക്കെ ഒന്ന്, രണ്ടാമത്തെ, മൂന്നാമത്തത് വരുന്നത് അൽ മരീദ്. രോഗിയും ഇതിന്റെ പരിധിയിൽപ്പെടും. രോഗി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് രണ്ട് തരത്തിലുള്ള രോഗികളുണ്ട്. ഒന്ന് രോഗം, താൽക്കാലിക രോഗം, അത് ബാധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ തന്നെ പറഞ്ഞു എന്താ ചെയ്യേണ്ടേ, ഫൈദത്തു മിൻ അയ്യാമിൻ ഉഹർ, അവർ മറ്റുള്ള ദിവസങ്ങളിൽ ആ നോമ്പ് നോറ്റുകിട്ടണം. രോഗികൾക്ക് എന്ത് ചെയ്യാം, അവർ താൽക്കാലിക രോഗികളാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ മരുന്ന് കൂടുതൽ കുടിക്കേണ്ടി വരും, പ്രശ്നമല്ല, ഒന്നോ രണ്ടോ മൂന്നോ റമദാനിൽ ചിലപ്പോ പകലിൽ തന്നെ ആ മരുന്ന് കുടിക്കേണ്ടി വരും, അങ്ങനെ അവർ കുടിച്ചോട്ടെ, എന്നാലും അവരുടെ രോഗം മാറും ഇൻഷാല്ലാ. അങ്ങനെ പ്രതീക്ഷയുള്ള ആളുകൾ അവർക്ക് കുറച്ച് മരുന്ന് കുടിക്കേണ്ടി വരും, അങ്ങനെയുള്ള ആളുകൾക്ക് നോമ്പ് ഒഴിവാക്കാം, പക്ഷെ അവർ ആ നോമ്പ് നോറ്റുകിട്ടണം. പഴുതത്തും മിൻ അയ്യാമിനുഹർ, അവർക്ക് ഫിതി കൊടുക്കാൻ പറ്റില്ല, ഞാൻ രോഗിയാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഫിതി പറ്റൂല. എന്നാൽ പറ്റുന്ന രോഗികൾ ആരാണ്? അത് പ്രത്യേക ഉലമാക്കൾ പറഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ ഷിഫ അവർ പ്രതീക്ഷിക്കുന്നില്ല. ഇനി ആ രോഗത്തിന് ഒരു ഷിഫ, അങ്ങനെയുള്ള മാരകമായ രോഗങ്ങളുണ്ട്, ക്യാൻസർ, പ്രത്യേക പണ്ഡിതന്മാർ പറഞ്ഞു, സർത്താൻ, അങ്ങനെയുള്ള ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ച ഒരു കാരണവശാലും ഇനി അതിൽ നിന്നൊരു ഷിഫ പ്രതീക്ഷിക്കാത്ത അത്രത്തോളം അവര് അങ്ങേറ്റെത്തിയിട്ടുണ്ട്, അത്രത്തോളം മാരകമായ രോഗമാണ്, നോമ്പ് നോൽക്കാൻ അവരെ കൊണ്ട് ഇനി സാധിക്കൂല. അങ്ങനെയുള്ള നിത്യരോഗികൾ അതാണ് ലായുർജാ ബുർഉഹു, അല്ലെങ്കിൽ ലായുർജാ ഷിഫ, അതിന്റെ ഒരു ഷിഫ ഇനി അവർ പ്രതീക്ഷിക്കുന്നില്ല, അതിന്റെ ഒരു ശമനിനി അവർ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയുള്ള രോഗികളുണ്ടോ അവർക്കും ഫിതി കൊടുത്താൽ മതി. അത് വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പൊട്ടുപോകും, അത് പ്രശ്നമാകും. അവ ശമനം അവർക്ക് താൽക്കാലിക രോഗികളാണ്, അവരെ നോമ്പ് നോറ്റി വിട്ടണമെന്നുള്ളത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഹർ, അത് മറ്റു ദിവസങ്ങളിൽ നോമ്പ് വിട്ടുണ്ട്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി ആ രോഗം ശിഫയാവുന്നുള്ള പ്രതീക്ഷ അല്ല. അങ്ങനെയുള്ള നിത്യരോഗികൾ, അവർ നിത്യരോഗികളാണ്, അങ്ങനെയുള്ള ആളുകളും വഅല്ലദീന യുതീഖൂനഹു ഫിദ്യതുൻ ത്വഅമു മിസ്കീനിൻ എന്ന ആയത്തിന്റെ പരിധിയിൽ പെടും. അവ മൂന്നാൾക്കാരായി. ഇത് പെടുമെന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല, ഒറ്റ വാചക ഒറ്റ തെളിവ്. ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഒന്ന് വയസ്സെത്തിയിട്ടുള്ള സ്ത്രീയും പുരുഷനും, വൽ മരീദു അല്ലദീ ലാ യുർജാ ബുർഉഹു, രോഗിയും, എങ്ങനെയുള്ള രോഗിയാണ്, ലാ യുർജാ ബുർഉഹു, ആ രോഗത്തിനൊരു ശമനം അവർ പ്രതീക്ഷിക്കുന്നില്ല, യുഫ്തിറു, അവർ നോമ്പ് മുറിക്കട്ടെ, നോമ്പ് ഒഴിവാക്കിക്കൊള്ളട്ടെ, വയുതൈമു ലികുല്ലി യൗമിൻ മിസ്കീന, ഓരോ ദിവസത്തെ നോമ്പിനും പകരമായിട്ട് ഒരു മിസ്കീൻ അവർ ഭക്ഷിപ്പിച്ചു കൊള്ളട്ടെ, ലിയന്നഹു ഫീ മഅന ശൈഖി, കാരണം അവർ ഈ ഷെയ്ഖിന്റെ സ്ഥാനത്താണുള്ളത്. നേരത്തെ ഇബ്നു അബ്ബാസ് പറഞ്ഞല്ലേ ഈ ഷെയ്ഖിന്റെ സ്ഥാനത്താണ് ഈ രോഗിയുള്ളത്. അപ്പൊ മൂന്നാൾക്കാരായി, ആരൊക്കെ, ഒന്ന് വയസ്സായിട്ടുള്ള സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, രണ്ടാൾക്കാർ, അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒന്നും കൂടി കൂട്ടി ഫിതി കൊടുക്കേണ്ട ആൾക്കാര് ആര്, രോഗിയും കൂട്ടി. ഒരിക്കലും രോഗം മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾ, അവർക്കും എന്ത് ചെയ്താൽ മതി, ഫിതി കൊടുത്താൽ മതി. ഇനി നാലാമതൊരു അഭിപ്രായം അതിൽ വന്നിട്ടുള്ളത് അൽഹാമിലു വൽ മുർദ, ഗർഭിണികളും മുലയൂട്ടുന്നവരും, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ശക്തമാണ്. ആ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആയത്തിന്റെ തഫ്സീറിൽ അത് പറയുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ പറ്റൂല. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഖുർത്തുബി, തബരി ഈ ആളുകളൊക്കെ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്ത്, ഈ ആയത്തിന്റെ പരിധിയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലുള്ള വ്യാഖ്യാനം വന്നത് അതൊക്കെ, ഒന്ന് നേരത്തെ പറഞ്ഞ അഷ്ഷൈഖുൽ കബീർ വൽ മറത്തുൽ കബീറ വൽ ഹാമിലു വൽ മുർളി, ഇബ്നു അബ്ബാസിൽ നിന്ന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതേ ഇബ്നു തെളിവ് ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിന് വിശദമായി നമ്മൾ മുമ്പ് ക്ലാസ് എടുത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഇതേ കാര്യം ഈ വയസ്സായ വൃദ്ധയിലേക്കും വൃദ്ധനിലേക്കും ഇവരെ ചേർത്താവുന്നതാണ് എന്നുള്ളത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇബ്നു ഉമർ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവരിൽ നിന്നുള്ള റിപ്പോർട്ട്, അപ്പൊ അത് വിശദമായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇനി അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല. അപ്പോൾ ഈ അഭിപ്രായത്തിന്റെ ആളുകളാണെങ്കിൽ അവരും ഇതിൽ പെട്ടു. എന്നാൽ അവർ നോമ്പ് നോറ്റ് വീട്ടുകയാണെങ്കിൽ അവർക്ക് അത് തന്നെയാണ് അഫ്ദല്. മാത്രമല്ല ആധുനിക കാലഘട്ടത്തിലുള്ള തഹ്കീക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് എന്താ, ലജ്നത്തു ദായിമ അടക്കം അവർ നോമ്പ് അവർ രോഗിന്റെ സ്ഥാനത്താണ് അവർ കണ്ടിട്ടുള്ളത്. കാരണം ഇത് രോഗം മാറുമ്പോൾ ആ നോമ്പ് നോറ്റ് വിട്ടുന്നത് പോലെ ഗർഭിണികളും പിന്നെ മുലയൂട്ടുന്നവരെന്ത് ചെയ്യണം, രോഗിന്റെ സ്ഥാനത്താവുമ്പോൾ അത് മാറുമ്പോൾ അവരാ നോറ്റ് വിട്ടട്ടെ. അപ്പൊ അതിന്റെ ചർച്ച നമ്മൾ വിശദമായി നടത്തിയതുകൊണ്ട് ഞാനതിലേക്ക് കടന്നു പോകുന്നില്ല. നിങ്ങൾ ആ ക്ലാസ് കേട്ടാൽ മതി. എന്താണെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായത്തിനുണ്ട്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഫിദ്യ കൊടുക്കുക എന്നുള്ളതാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലായത്. വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യതുൻ ത്വഅം മിസ്കീൻ, അവരെന്ത് ചെയ്യട്ടെ, ഫിദിയായിട്ട് ഒരു മിസ്കീനിന് അവര് ഇത് കൊടുത്തുകൊള്ളട്ടെ എന്നുള്ളതാണ്. ഇനി ഫിദിയ അതിന്റെ അളവ് എത്രയാണ്? നമ്മുടെ നാട്ടിൽ സാധാരണ പറയാറുണ്ട് മുദ്ദു കൊടുക്കാന്ന പറച്ചില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ പ്രയോഗം തന്നെ, അതിന്റെ മലയാള ആൾക്കാർക്ക് അറിയില്ല മുദ്ദു കൊടുക്കാന്ന പറയില്ലേ. മുദ്ദ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 500 ഗ്രാം 750 രൂപ, നമ്മുടെ ഇന്നത്തെ കിലോഗ്രാം അനുസരിച്ച്. അതിന് ചർച്ചകളുണ്ട്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്, രണ്ട് മുദ്ദ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു സ്വാ എന്ന് പറഞ്ഞ ആളുകളുണ്ട്, റബ്ബു സ്വാ, ഇങ്ങനെ പല അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതില് ആധുനിക കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ തഹക്കീക്ക് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് നിസ്ഫു സ്വാ ആണ്. നിസ്ഫു സ്വാ എന്ന് പറയുമ്പോൾ രണ്ട് മുദ്ദ് അഭിപ്രായങ്ങളുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ്, ഇബ്നു ഉസൈമി, ലജ്നത്ത് ദായിമ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു മുദ്ദ് എന്ന് പറയുമ്പോൾ 500, സൂക്ഷ്മതക്ക് വേണ്ടി പറഞ്ഞ 750 ഇതാണ് വരിക. പക്ഷെ രണ്ട് മുദ്ദ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1.5 കിലോഗ്രാം നിസ്ഫു സാഹ്, അതാണ് രണ്ട് മുദ്ദ് നിസ്ഫു സാഹ്, രണ്ട് മുദ്ദ് അതാണ് ഇതിൽ പ്രബലമായിട്ട് ഇബ്നു ബാസ്, ഇബ്നു ഉസൈമി, ലജ്നത്ത് ദായിമ ഒക്കെ പറഞ്ഞിട്ടുള്ളത് നിസ്ഫു സാഹ് ആണ്. അതായത് തഖരീബൻ കിലോ വനിസ്, ഏതാണ്ട് 1.5 കിലോഗ്രാം, അതാണ് നമ്മൾ അതിന്റെ അളവായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം വരാനുള്ള കാരണം കൃത്യമായി ഫിദ്യ കൊടുക്കേണ്ടത് അതിന്റെ അളവ് ഇത്രയാണെന്നുള്ളത് ഹദീസിൽ വരാത്തത് കൊണ്ടാണ്. പിന്നെ വേറെ ഹദീസുകളിൽ നിന്ന് അവർ ഇസ്തിൻബാത്ത് ചെയ്തെടുക്കുകയാണ്, കാരണം ഒരു നേരത്തെ ഭക്ഷണം എന്നുള്ളത്. അപ്പൊ ഒരു മുദ്ദ് ഒരു നേരത്തെ ഒരാൾക്കുള്ള ഭക്ഷണം, അപ്പൊ ആ വിഷയം അങ്ങനെയാണ് അത് ചർച്ച പോകുന്നത്. അപ്പൊ ഇവർ പറഞ്ഞിട്ടുള്ള അഭിപ്രായം അനുസരിച്ചിട്ട് ഏതാണ്ട് നിസ്ഫു സ്വാ, അതാണ്ട് രണ്ട് മുദ്ദ്, അതായത് ഇന്നത്തെ കിലോഗ്രാം അനുസരിച്ചിട്ട് 1.5 കിലോഗ്രാം, അതാണ് അതിന്റെ അളവ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 1.5 കിലോഗ്രാം ആണ് നമ്മൾ ഫിദിയായിട്ട് കൊടുക്കേണ്ടത്. ഇനി അത് കൊടുക്കേണ്ട രീതി എങ്ങനെയാണ്, അതിന്റെ ഓരോന്നും തെളിവ് ഉദ്ധരിക്കുന്നില്ല. അത് കൊടുക്കേണ്ട രീതി രണ്ട് രൂപത്തിൽ കൊടുക്കാം. ഒന്ന്, ആ നാട്ടിലുള്ള മുഖ്യമായ ആഹാരം, ആളുകൾ തിന്നുന്നത് എന്താണോ, ഭക്ഷണം എന്താണോ, അത് അവർക്ക് കൊടുക്കുക. 1.5 കിലോഗ്രാം വെച്ചിട്ട് കൊടുക്കുക. അരിയാണെങ്കിൽ അരി 1.5 കിലോഗ്രാം കൊടുക്കുക. അതല്ലെങ്കിൽ എത്ര ദിവസത്തെ നോമ്പാണോ പോയത്, നമ്മളെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആളുകളെ വിളിച്ചിട്ട് കൊടുക്കുക. പല പണ്ഡിതന്മാരും പറഞ്ഞു ഇതാണ് നല്ലത്. കാരണം ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്താ, അല്ലദീന യതീഖൂനഹു ഫിദിയതുൻ ത്വഅാമു മിസ്കീൻ, ആ മിസ്കീനെ ഭക്ഷിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്, ത്വഅാമു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ 30 നോമ്പ് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 30 ആൾക്കാരെ ഒരു ദിവസം വിളിക്കുക, ഖലാസ്, ഇത്രയുള്ളൂ. 15 നോമ്പാ പോയത്, 15 ആൾക്കാരെ ഒറ്റ ദിവസം മതി. ഇനി അതല്ല, 15 ആളുകൾക്ക് അത് കൊടുക്കണോ, 15 ആളുകൾക്ക് കൊടുക്കാം. ഇനി ഓരോരുത്തർക്കും കൊടുക്കണോ, അങ്ങനെയും കൊടുക്കാം. അത് കൊടുക്കേണ്ടത് ഫക്കീർമാർക്കാണ്, മിസ്കിൻമാർക്കാണ്. എങ്ങനെയാണോ ഹൈർ, നമുക്ക് ഒരുമിച്ച് 30 ആൾക്കാരെ വിളിച്ചിട്ട് 30 ആൾക്കാർക്ക് ആണ് കൊടുക്കുകയാണെങ്കിൽ അത് ഹൈറെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, ഒരാൾക്ക് തന്നെ 30 കൊടുക്കണമെന്നുണ്ടോ, പ്രശ്നമല്ല, കൊടുത്തോ. ഒരു വീട്ടിൽ തന്നെ 15 നോമ്പ് പോയിട്ടുണ്ട്, ആ 15 നോമ്പിന്റെ 1.5 കിലോഗ്രാം വെച്ചിട്ട് കൂട്ടിയിട്ട് 15 ആൾക്കാർ കൊടുത്തു, അങ്ങനെ ചെയ്യാം. അതിനും വിരോധമല്ല. പക്ഷെ അങ്ങനെ നമ്മൾ അരി കൊടുക്കുമ്പോൾ ഉലമാക്കൾ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, എന്ത്, അരി കൊടുക്കുന്നതിന്റെ കൂടെ നിങ്ങൾ എന്ത് കൊടുത്തോ, കുറച്ച് ഇദാമു ലഹ്മൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തോ. ഇദാമ് കറിക്ക് പറ്റുന്നത്, ഇദാം പറഞ്ഞാൽ കറി എന്നാണ്, ലഹ്മു എന്ന് പറഞ്ഞാൽ ഇറച്ചി. അത് ഇബ്നു സൈമിയനെ പോലുള്ള ആളുകളൊക്കെ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കാരണം എന്താ, ഖുർആൻ പറഞ്ഞത് അവരെ ഭക്ഷിപ്പിക്കണം എന്നല്ലേ. അപ്പൊ അതിന്റെ പൂർണ്ണത കിട്ടാൻ ഇബ്നു സൈമിയനൊക്കെ പ്രത്യേകം പറഞ്ഞു, ഇദാം കറി, അതിന്റെ കൂടെ കുറച്ച് ലഹ്മ് ഇറച്ചി, അതുകൂടി ആ അരിന്റെ കൂടെ കൊടുക്കാം എന്നുള്ളത് അവരൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ അദ്ദേഹത്തിന് ഒരു കൊല്ലം രണ്ട് കൊല്ലം ഇങ്ങനെ മൊത്തം നോമ്പും പോയി അനസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ചെയ്തെന്താ, 30 ആൾക്കാരും വിളിച്ചിട്ട് നല്ല സരീതം ഉണ്ടാക്കി കൊടുത്തു. 30 വലിയൊരു തളിയിൽ ജഫ്നയിൽ സരീതം ഉണ്ടാക്കി കൊടുത്തു 30 നോമ്പിന് പാരായിട്ട്. അത് ബുഖാരി താലിഖായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ദാറക്കുത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഹദീസിനാണെങ്കിൽ ഒന്ന് വായിച്ചുതരാം. അനസ് ബിനു മാലിക് അന്നഹു ളഅഫ അനി സൗമി ആമൻ, അദ്ദേഹത്തിന് ഒരു കൊല്ലം നോമ്പ് നോൽക്കാൻ ദുർബലമായ അവസ്ഥയെ, ദുർബലനായി. ആര്, അനസ് റളിയല്ലാഹു അൻഹു, സഹാബികളുടെ കൂട്ടത്തിൽ പ്രഗൽഭൻ. ഫസ്വന ജഫ്നതൻ മിൻ സരീദിൻ, അതെന്ത് ചെയ്തു, ഒരു ജഫ്നത്ത് വലിയൊരു വട്ടത്തളിക സരീദ് ഉണ്ടാക്കി വെച്ചു. വദാ സലാസീന മിസ്കീനൻ വാഷ് ഫാഷ് ബാഹും, എന്നിട്ട് 30 മിസ്കീനാണ് വിളിച്ചിട്ട് അവർക്കാണ് കൊടുത്തു, വേറെ അറച്ചിട്ടാണ് കൊടുത്തു. ആര്, അനസ് റളിയല്ലാഹു അൻഹു. വേറെ ചില റിവായത്തുകളിൽ കാണാ ബുഖാരിന്റെ തൈലിക്കായിട്ട് വന്നിട്ടുള്ളത് ഫഖദ് അത്ഖാമ അനസ്, അനസ് റളിയല്ലാഹു അൻഹു ഭക്ഷിപ്പിച്ചു. ബഅദമ കബിറ, അദ്ദേഹത്തിന് വയസ്സെത്തിയതിന് ശേഷം. ആമനൌ ആമേനി, ഒരു കൊല്ലം അല്ലെങ്കിൽ രണ്ട് കൊല്ലം. കുല്ല യൗമിൻ മിസ്കീനൻ, ഓരോ ദിവസവും ഓരോ മിസ്കീനന്, എങ്ങനെ, ഖുബ്സൻ വലഹ്മ വഅഫ്തറ, ഖുബ്സൻ വലഹ്മ, ഖുബ്സും ലഹ്മും തന്നെയാണ് ശരീരത്തിന്റെ ഏത്, ഖുബ്സും ലഹ്മും, അത് അദ്ദേഹം എന്ത് ചെയ്തു, ഇങ്ങനെ കൊടുത്തു. ബുഖാരിന്റെ തൈലിക്കായിട്ട് ധരിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ കാണാം. അപ്പൊ അത് അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതല്ല, ഇനി അരി കൊടുക്കുകയാണെങ്കിൽ ഇബ്നു സൈമിയനൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് നന്നാക്കിയിട്ട് കൊടുക്കുക. ഭക്ഷിപ്പിക്കണം എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്, ഭക്ഷിപ്പിക്കണം എന്നാണ്. വഅലല്ലദീന യുതീഖൂനഹു ഫീദിയതുൻ ആമ മിസ്കീൻ എന്നാണല്ലോ പറഞ്ഞത്, ഒരു മിസ്കീന്റെ ഭക്ഷണം കൊടുക്കണം എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അതിന്റെ കൂടെ അങ്ങനെ ലഹമ കൊടുക്കുക എന്നുള്ളത് ഇബ്നു ഉസൈമീനെ പോലുള്ള ആളുകളും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പകരം പൈസ കൊടുക്കാൻ പറ്റുമോ? നമുക്ക് എളുപ്പ പരിപാടിയാണ്, എങ്ങനെ ഇതിനൊക്കെ ഓവർടേക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ, എങ്ങനെ അല്ലെ? അതാണ് ഇപ്പൊ ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പൈസ കൊടുക്കാൻ പറ്റുമോ? അത് പറ്റില്ല എന്നുള്ളതാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള പ്രബലമായിട്ടുള്ള അഭിപ്രായം. കാരണം എന്താ, ഉലമാക്കൾ പറഞ്ഞു അത് ഖുർആനിന്റെ നെസ്സിനെതിരാണ്. ഖുർആൻ പറഞ്ഞാൽ എന്താ, ഭക്ഷിപ്പിക്കുക എന്നുള്ളതാണ്. ഷെയ്ഖ് ഫൗസാൻ നല്ലൊരു മറുപടി അതിന് കൊടുക്കുന്നെന്ന് വെച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഈ ആയത്തിറങ്ങിയപ്പോ പൈസ ഉണ്ടായിരുന്നല്ലോ, ദിർഹം ദിനാർ ഉണ്ടായിരുന്നല്ലോ, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ പറഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചോ? ഇല്ല. അവിടെ ഖുർആൻ പറഞ്ഞാൽ എന്താ, ഫീദിയതുൻ താമിസ്കിൻ. അപ്പൊ ഒരാൾ അതിന് പകരം പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നെസ്സിനെതിരാണെന്നാ പറഞ്ഞത്, അത് നെസ്സിനെതിരാണ്. അത് അനുവദനീയമായിരുന്നെങ്കിൽ ആ സന്ദർഭത്തിൽ ഖുർആൻ അത് പറയുമായിരുന്നു. കാരണം ആവശ്യമുള്ള ഒരു സംഗതി ആവശ്യമുള്ളപ്പോൾ വിശദീകരിക്കുക എന്നുള്ളത്, വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളത് ഷറഈന്റെ തേട്ടാണ്, അത് പൊതു തത്വമാണ്. ഒരു സംഗതി ആ സന്ദർഭത്തിൽ വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളത് അത് പിന്നത്തേക്ക് മാറ്റിയേക്കൂല. അപ്പൊ അദ്ദേഹം പറയുന്നത് ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് പൈസ ഉണ്ട്, എന്നാ പൈസ കൊടുത്താൽ മതി, അതിന്റെ വില കൊടുത്താൽ മതി എന്നുള്ളത് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഫീദിയത്തുൻ താമിസ്കി എന്ന് പറഞ്ഞത് അത് തന്നെയാണ് ആര്, ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിം പറഞ്ഞത്. അതിന്റെ ഖീമത്ത് അത് നുഖൂദായിട്ട് കൊടുത്താൽ പോരാ, അതിന്റെ പൈസ ആയിട്ട് കൊടുത്താൽ പോരാ എന്നുള്ളതാണ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വ്യക്തമായിട്ട് തന്നെ അത് പറഞ്ഞു. അതേപോലെ തന്നെ ഹദീസുകളിലൊക്കെ ഇതിന്റെ കഫാറത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്താ, സോ അൻ മിൻ തമ്മ് അല്ലെങ്കിൽ സോ അൻ അതിന്റെ താമ് ഒക്കെ ഭക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നെസ്സുകൾക്കെതിരാണ്. അപ്പൊ ആ നെസ് പറഞ്ഞു കൊടുത്ത് നിൽക്കണം. മാത്രമല്ല അദ്ദേഹം അതിന് ഹദീസ് കൂടി കൊണ്ടിട്ടുണ്ട്. ആ ഹദീസ് വരെ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഒരു ഫത്വയിൽ ഉദ്ധരിക്കുന്നുണ്ട്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ. ആ ഹദീസ് വരെ അദ്ദേഹം തെളിവായിട്ട് കൊണ്ടുവരുന്നുണ്ട്, നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടത്. ആ ഹദീസ് വരെ അതിന് തെളിവായിട്ട് കൊണ്ടുവരുന്നുണ്ട് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ അങ്ങനെ പൈസ കൊടുത്തിട്ട് കഴിച്ചില്ല ആണ്ടാന്നുള്ളതാണ് ഖുർആൻ പറഞ്ഞത്. അതിന്റെ ഇതൊക്കെ എന്താ വെച്ചാൽ നമുക്ക് മാനസികമായിട്ട് പിന്നെ സന്തോഷം സംതൃപ്തി ഇട്ടേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെ ഇതൊക്കെ അങ്ങനെ ഇങ്ങനെ ചെയ്യേണ്ട സംഗതികളാണ്. നോമ്പ് ഇങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ ചില പ്രായമുള്ള ആൾക്കാരുണ്ടാവും, അപ്പം അമ്മയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ക്യാൻസറോ അങ്ങനെയുള്ള കിഡ്നിയോ അങ്ങനെയൊക്കെ ഉള്ള മാരക രോഗം ബാധിച്ച ആൾക്കാരുണ്ടാവും, ചില വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത രോഗികളുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ നമ്മൾ ഫിദ്യ കൊടുക്കുക, അതിന്റെ ബന്ധപ്പെട്ട ആളുകളാണ് നമ്മൾ. അതൊക്കെ മാനസിക മനസ്സിന്റെ സംതൃപ്തിയോട് കൂടിയിട്ട് ചെയ്യേണ്ട കാര്യമാണ് അതൊക്കെ. അപ്പൊ അതൊരു പത്താൾക്കാരെ വിളിച്ചിട്ട് ഒരു 500 രൂപ കൊടുക്കുക എന്നുള്ളത് അതൊന്നും എന്തല്ല, അതൊന്നും ഒരു നേരായിട്ടുള്ള രീതിയല്ല. അപ്പൊ ഖുർആന്റെ ആ പ്രയോഗം തന്നെ അങ്ങനെയാണ്. ആ മിസ്കീൻ മിസ്കീന് കൊടുക്കുക എന്നുള്ളതാണ്, അവരെ ഭക്ഷിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് അവരത് പ്രത്യേകം അത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ കൂടുതൽ നമ്മൾ തെളിവുകൾ വിശദീകരിക്കേണ്ട കാര്യമല്ല. ഇനി അത് എന്ത് കൊടുക്കുക? റമദാന്റെ ആദ്യത്തിൽ കൊടുക്കുക. അപ്പൊ നിത്യരോഗികളാണെങ്കിൽ അവർക്ക് എന്തായാലും നോമ്പ് കൊടുക്കാൻ കഴിയില്ല, ആദ്യത്തിൽ വേണമെങ്കിൽ കൊടുത്തോ. ഇനി മാസത്തിന്റെ നടുക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇതെല്ലാം ഉലമാക്കൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇനി അനസ് റളിയല്ലാഹു ചെയ്തതുപോലെ അവസാനത്തെ ദിവസം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം, അതിനൊന്നും ഒരു വിരോധമല്ല. ഒരാൾക്ക് സൗകര്യപ്പെടുന്ന സന്ദർഭത്തിൽ അത് കൊടുക്കാവുന്നതാണ്. ഒരു നോമ്പ് അല്ലെങ്കിൽ 5 നോമ്പിന്റേത് ഒരുമിച്ച്, 5-ാമത്തെ ദിവസം അല്ലെങ്കിൽ മൊത്തത്തിൽ 30 നോമ്പിന്റേത് ഒരുമിച്ചിട്ട് 30 ആൾക്കാരെ വിളിച്ചിട്ട് അതെങ്ങനെയാണോ ആ രൂപത്തിൽ അവർക്ക് കൊടുക്കാവുന്നതാണ് എന്നുള്ളത് ഉലമാക്കൾ മൊത്തത്തിൽ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, ഫിദിയനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാകണം. ഈ 3 വിഷയങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കാനുണ്ടായിരുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞത് ഇമാമിന്റെ കൂടെ തറാവീഹ് പൂർത്തിയാക്കി നിസ്കരിക്കുന്നത്, 2-ാമത്തേത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിയ്യത്തിന്റേത്, 3-ാമത്തേത് ഈ വിഷയം ഏത് ഫിദിയന്റെ വിഷയം. അപ്പൊ ഇതാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങൾ സംസാരിക്കാവുന്നതാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളെയും അള്ളാഹു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.